നമ്മളെ ഉത്സാഹിപ്പിക്കുകയും മുന്നോട്ട് നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്നതും അത് ധ്യാനിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ഇവിടെ പറയുന്ന വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ എടുത്ത് നോക്കുകയും ആ ഭാഗങ്ങൾ ബൈബിളിൽ മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം, കുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഏതായാലും ഈ വചനങ്ങൾ ഒന്നും നഷ്ടമായി പോകാതെ നമ്മൾ അതിനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു താല്പര്യം ഉണ്ടാവണം. ദൈവവചനം അത് ഒരു വിത്തായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. വിത്ത് വിതയ്ക്കുന്ന ഒരു ഉപമ പറഞ്ഞു. ഉപമ പറഞ്ഞപ്പോ വിത്ത് വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ അവനെ വിത്ത് വിതച്ച ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ പറവ വന്ന് അത് കൊത്തിക്കൊണ്ടുപോയി എന്ന് നമ്മൾ കാണും. അതിന്റെ അർത്ഥം നമ്മുടെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീണ് 30, 60, 100 മേനിയായിട്ട് വിളവ് നൽകേണ്ട ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീഴുന്നത് അത് ഫലം കായ്ക്കാതെ വണ്ണം അതിനെ കൊത്തിക്കൊണ്ടു പോകാൻ പറവ വരും. പറവ പിശാചാണ്. നാം പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നത് എന്താ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം മറ്റു പല കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? അതിന്റെ പിന്നിൽ കേവലം ശാരീരിക ക്ഷീണം മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരു പ്ലാനിംഗ് ഉണ്ട്. ആരുടെ പ്ലാനിംഗ്? പിശാച്. ആ നിലയിൽ നമുക്ക് വചനം പ്രയോജനമായി തീരരുത് എന്ന് വിചാരിച്ച് അവന് ബോധപൂർവം നമുക്കെതിരെ ആ നിലയിൽ പെരുമാറുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് വേണം? നമ്മൾ കഴിയുന്നിടത്തോളം ജാഗ്രതയായിട്ട് ദൈവവചനങ്ങളൊന്നും നഷ്ടപ്പെടാതെ നാം അത് ശേഖരിച്ചുകൊണ്ട് പോകണം. ഇത് ഒരാഴ്ച കഴിഞ്ഞാണ് നമ്മളിൽ പലരും വീണ്ടും ഈ നിലയിൽ ഒന്നിച്ചു ചേരാനായിട്ട് അവസരം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവവചനത്തിന്റെ ഒരു സംഭരണം, ഒരാഴ്ചത്തേക്ക് വേണ്ട ഒരു സംഭരണം ഈ ദിവസം നമുക്ക് നടക്കണം. അതുകൊണ്ട് ഉണർന്നിരിക്കണം, വാക്യങ്ങളെ ശ്രദ്ധിക്കണം, അത് കുറിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബോധപൂർവം അതിൻ്റെ അകത്ത് ഗൗരവത്തോടെ ഇരുന്നാൽ നമുക്ക് അലസമായി പോവുകയില്ല, നമുക്കത് പ്രയോജനമാകും. ഇപ്പോഴൊരു പക്ഷെ പ്രയോജനപ്പെട്ടില്ലെങ്കിലും വീട്ടിലെ കൊണ്ടുപോയി നിങ്ങൾ പിന്നീട് അത് ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ കാര്യങ്ങളൊക്കെ ദൈവം നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ഫിലിപ്പിയർ കീഴ് ലേഖനത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഫിലിപ്പിയർ കീഴ് ലേഖനത്തിലെ ഒരു വചനമായിരുന്നു വായിച്ചത്. ഫിലിപ്പിയർ കീഴ് ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. നമ്മിൽ പലരും പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വളരെ സന്തോഷത്തോടെ അടിവരയിട്ട് സൂക്ഷിക്കുന്ന ഒരു വാക്യമാണ് 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ട് തീർത്ത് തരും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ വാക്കുകള്, ഈ വചനം നമ്മൾ വേഗത്തിൽ അങ്ങ് വായിച്ചു പോകുമ്പോൾ അതിന്റെ അകത്തെ ഓരോ വാക്കും എടുത്ത് നമ്മൾ ധ്യാനിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റാറില്ല. എന്നാൽ അതിന്റെ അകത്തെ ഓരോ വാക്കും അർത്ഥപൂർണമാണ്. എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് മഹത്വത്തോടെ ധനത്തിലൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. ഇതൊക്കെ ഓരോ വാക്കും നമ്മൾ എടുത്ത് ശ്രദ്ധിച്ചാൽ അതിൽ നിന്നൊക്കെയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്ന, ക്രിസ്തീയ ജീവിതത്തിലെ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഫിലിപ്പിയിലെ സഭ അത് രൂപപ്പെട്ടത് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനങ്ങൾ മൂലമാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ ഈ ഫിലിപ്പിയ സഭ രൂപപ്പെട്ടതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതിന്റെ 16-ാം അധ്യായത്തിലാണ്. പൗലോസൊക്കെ ആ സ്ഥലത്ത് ചെന്ന് വചനം പ്രസംഗിക്കുകയും അവരെ തടവിലാവുകയും ചെയ്തു. തടവിലായതിനെ തുടർന്ന് അവിടെ ഫിലിപ്പിയിലെ ഒരു സഭ രൂപപ്പെട്ടത്. അതിന്റെ തുടക്കം അവര് ഒരു ദിവസം പ്രാർത്ഥനാ സ്ഥലം ഒന്നും ആ നിലയിൽ ഉണ്ടോ എന്നറിയാതെ അവര് കൂടി വന്നവരോട് പുറത്തുപോയി സംസാരിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 4 നിങ്ങൾക്കറിയാം ആ ഭാഗങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നോക്കുക. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി, അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ച പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. കുറച്ച് സ്ത്രീകള് പുഴവക്കത്ത് വന്നു. അവരോട് സംസാരിച്ചു. എത്ര ലളിതമായ ഒരു തുടക്കമാണ് ഫിലിപ്പിയ സഭയുടെ തുടക്കം. ഒരു സഹോദരൻ രണ്ട് സഹോദരന്മാർ വന്ന് പുഴവക്കത്ത് ഉള്ള സ്ത്രീകളോട് സംസാരിച്ചപ്പോ അതിലെ സുയധൈര്യ പട്ടണക്കാരിയെ രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. നോക്കുക, ഒരു മഹത്വവും പൗലോസിനില്ല. കർത്താവ് ഹൃദയം തുറന്നാലേ നമുക്ക് വല്ലതും കിട്ടുകയുള്ളൂ. അത് നാളുകൾ കഴിയുന്നതോറും എനിക്ക് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുക. ദൈവം തമ്പുരാൻ വല്ലതും ചെയ്താലേ നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇന്ന് ഈ മീറ്റിംഗിന് വന്നത് പ്രയോജനമായി തീരണമെങ്കിൽ കർത്താവ് സഹായിച്ചാലേ പറ്റുകയുള്ളൂ. അല്ലാതെ എത്ര വിദഗ്ധമായിട്ട് എന്തെല്ലാം പറഞ്ഞാലും ഒന്നും അതെല്ലാം കുടം കമഴ്ത്തി വെച്ച് അതിന് മുകളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ആയിപ്പോ. എന്നാൽ കർത്താവ് ഹൃദയം തുറന്നപ്പോൾ ലുദിയ എന്നൊരുവൾ കർത്താവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചു. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തി ഒരു പെൺകുട്ടി, അവളെ പൗലോസ സൗഖ്യമാക്കി. അവളും ആ നിലയിലെ സഭയിലേക്ക് കൂടി വരുന്നത് നമ്മൾ കാണും. അത്രയും വന്നപ്പോ സഭയ്ക്കെതിരെ പല പോരാട്ടങ്ങൾ ഉണ്ടായി. പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. പക്ഷെ കാരാഗ്രഹത്തിലും അവരാ ഏറ്റവും നിരുത്സാഹജനകമായ ആ സാഹചര്യത്തിലും രാത്രിയിലെ കാരാഗ്രഹത്തിലെ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. ആ കാരാഗ്രഹ പ്രമാണി താന് തന്റെ തടവുകാരെ നഷ്ടപ്പെട്ടു പോയിരിക്കും, അവര് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നല്ലോ അതുവഴി ഓടി രക്ഷപ്പെട്ടിരിക്കും എന്ന് പേടിച്ച് കാരാഗ്രഹ പ്രമാണി സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി, ആത്മഹത്യയ്ക്ക് തുടങ്ങി. ഉടനെ പൗലോസ് ആ കാരാഗ്രഹ പ്രമാണിയോട് സുവിശേഷം പറഞ്ഞു. ആ കാരാഗ്രഹ പ്രമാണിയും അദ്ദേഹത്തിന്റെ ഭവനത്തിലുള്ളവരും എല്ലാം അന്ന് തന്നെ രക്ഷപ്രാപിച്ചു. അവര് വീടടക്കം ദൈവത്തിൽ ആനന്ദിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം അതിന്റെ 13 മുതൽ അതിന്റെ 34 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. വായിക്കുകയല്ല, അതിന്റെ ആശയങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ഫിലിപ്പിയിൽ ഒരു സഭ തുടങ്ങിയത്. ഫിലിപ്പിയിൽ ഒരു സഭ ഇങ്ങനെയാണ് ആരംഭിച്ചത്. ആ സഭയില് ഉള്ളവരോട് ആ സഭയിലുള്ളവർക്ക് പൗലോസിനെ കുറിച്ച് എന്തുണ്ട്? പൗലോസിനെ കുറിച്ച് വലിയൊരു കടപ്പാടും സ്നേഹവുമുണ്ട്. അതുകൊണ്ട് പൗലോസ് ആ സ്ഥലം വിട്ട് മറ്റ് പലയിടത്തും ഒക്കെ ആയിരുന്നപ്പോ പൗലോസ് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞ് അവരെന്ത് ചെയ്തു? അവര് പലപ്പോഴും പൗലോസിനെ സഹായിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും റോമയിലെ, തെസലോനിക്കയിലെ, മക്കദോനിയയിലെ ഒക്കെയും പൗലോസിന് ആ നിലയില് അവരെ പലതും ശേഖരിച്ചു വെച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ എപ്പഫ്രാദിത്തോസിന്റെ കയ്യിൽ തന്നെയാണ് ഈ ലേഖനം എഴുതുന്നതിന്റെ സമയത്ത് പൗലോസിനുള്ള ആ നിലയിലുള്ള സഹായം അയച്ചു കൊടുത്തത്. പൗലോസിന് ഇവര് സഹായം അയച്ചു കൊടുക്കുമ്പോ അവര് വലിയ ധനികരോ ഒത്തിരി ഉണ്ടായിട്ടോ ആണോ? അല്ല, അവരവരുടെ ബുദ്ധിമുട്ടിൽ നിന്നാണ്, സ്വന്തം ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും നിന്നാണ് അവര് ദൈവത്തെ ആ നിലയില് സ്നേഹിച്ച് പൗലോസിന് ആ നിലയില് കൊടുത്തയക്കാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, നമുക്കും എല്ലാ കാര്യങ്ങളും തികഞ്ഞിട്ട് നമുക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ടൊക്കെയില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമാണ്. അപ്പോൾ ആ നിലയില് പൗലോസ് എപ്പഫ്രാദിത്തോസിന്റെ കയ്യില് അവര് കൊടുത്തയച്ച അതെല്ലാം പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. അങ്ങനെ തൃപ്തനായതിനു ശേഷം പൗലോസിന് തിരിച്ചവർക്കൊന്നും കൊടുക്കാനായിട്ടില്ല, തന്റെ കയ്യില് തിരിച്ചവർക്കൊന്നും കൊടുക്കാനായിട്ടില്ല. അതുകൊണ്ട് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവെ പൂർണ്ണമായി തീർത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, തീർത്തു തരും എന്ന് ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അകത്തെ നമുക്ക് ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4:19 വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഈ വാക്യത്തിലെ ഓരോ വാക്കും നമ്മൾ എടുത്ത് ശ്രദ്ധിച്ചാൽ അത് നമുക്ക് വളരെ പ്രയോജനമാണ്. ഒന്നാമത് പൗലോസ പറയുന്നത് എന്റെ ദൈവം എന്നാണ്. എന്റെ ദൈവം, എന്റെ ദൈവം, വളരെ ഒരു ഉറപ്പുണ്ട്. പറഞ്ഞു കേട്ട ഒരു ദൈവത്തെ കുറിച്ചല്ല എന്റെ ദൈവം. നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ദൈവത്തോടുള്ള ആ നിലയിലുള്ള വ്യക്തിപരമായ ബന്ധം വേണം, അടുപ്പം വേണം. അത് ഏറ്റവും ഒരു മസ്റ്റായ കാര്യമാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരാരെങ്കിലും വിശ്വാസത്താല് ദൈവവുമായിട്ട് ആ നിലയിൽ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് സമർപ്പിക്കുകയാണ്. അങ്ങനെ ആയി കഴിയുമ്പോൾ നിങ്ങൾ ദൈവമകനായി തീർന്നു, ദൈവമകളായി തീർന്നു. എന്നിട്ട് നമുക്ക് പറയാൻ കഴിയണം, അങ്ങനെയുള്ളവർക്ക് പറയാൻ കഴിയും, എന്റെ ദൈവം എന്ന് പറയാൻ കഴിയും. എന്നാൽ നാളുകളായിട്ട് കർത്താവിനെ അറിയുന്ന ചിലർക്ക് ആദ്യകാലത്തുണ്ടായിരുന്ന എന്റെ ദൈവം എന്നുള്ള ഒരു അടുപ്പം നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നേരിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് എന്റെ ദൈവം. നമുക്ക് നമ്മുടെ കർത്താവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും എന്റെ കർത്താവ്, എന്റെ ദൈവം, എന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ, എന്നെ സഹായിക്കുന്നവൻ, എന്നോട് സംസാരിക്കുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്നെ ആ നിലയിൽ വിളിച്ചവൻ, എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് ഉത്തരവാദിത്തമേറ്റവൻ എന്ന നിലയില് വളരെ ഒരു അടുപ്പം നമുക്കുണ്ടോ? അതോ നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുപ്പം കുറഞ്ഞു പോയോ? അടുപ്പം കുറഞ്ഞു പോയെങ്കിൽ പൗലോസ് പറയുന്ന എന്റെ ദൈവം എന്നുള്ള ആ ഒരു വാക്ക് നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് ദൈവത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. കർത്താവെ, ഒരു കാലത്ത് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിൽ പായിട്ട് ഒറ്റയ്ക്കായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴും ഒക്കെ ദൈവത്തോട് ഒരു അടുപ്പമുണ്ടായിരുന്നു, ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയോ? അങ്ങനെ അരുത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വിശ്വാസ ലോകത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ആ നിലയിൽ നമ്മളെ വിശ്വാസത്തിലെ ക്ഷീണിപ്പിച്ച് കളയാനായിട്ട് പിശാച് ശ്രമിക്കുമ്പോൾ അവൻ ഒന്നാമത് ചെയ്യുന്നത് എന്താ? ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും നമ്മുടെ ആ നിലയിലുള്ള ഉറപ്പും അതിനെ ക്ഷീണിപ്പിച്ച് കളയുകയാണ് പിശാച് ഒന്നാമതായിട്ട് ചെയ്യുന്നത്. നമ്മൾ അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്റെ ദൈവം എന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു കാലത്ത് നമുക്കത് കഴിഞ്ഞിരുന്നു, ഇന്ന് കഴിയുന്നില്ലെങ്കിൽ നാം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക, കർത്താവിനോട് പറയുക, കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയുക. ഒരു പക്ഷേ അപ്പോഴ് വൈകാരികമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഹൃദയത്തിൽ സംഭവിച്ചില്ലെന്നിരിക്കാം. എന്നാലും നമ്മൾ നമ്മുടെ ഇച്ഛ വെച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം. യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തോട് അടുത്തു വരുവീൻ എന്നാൽ ദൈവം നിങ്ങളോട് അടുത്തു വരുമെന്നാണ്. അപ്പൊ നമ്മള് ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാകുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്തു വരണം. ദൈവത്തോട് അടുത്തു വരാൻ തടസ്സമായിട്ട് പലപ്പോഴും ഉള്ളതെന്താ? പലപ്പോഴും പലതരത്തിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഉള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ആ കഷ്ടങ്ങളുടെ നടുവിലാണ് കൂടുതൽ പ്രാഗൽഭ്യത്തോടെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തു ചെല്ലേണ്ടത്. നമ്മുടെ ഹൃദയം വളരെ ഒരു 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 കപടവും വിഷമവും ഉള്ള ഒരു ഹൃദയമായിട്ടാണ് ദൈവവചനം പറയുന്നത്. നമ്മുടെ ഹൃദയം പലപ്പോഴും ദൈവത്തോട് അടുത്തു ചെല്ലാൻ തടസ്സമായിട്ട് പല എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും. നല്ല സന്തോഷമുള്ള ദിവസം വന്നിരിക്കട്ടെ, നല്ല കാര്യങ്ങളെല്ലാം പകിട 12 എന്ന് നടക്കുന്നു, കാര്യങ്ങളെല്ലാം ഒന്നും കുഴപ്പമില്ല, നല്ല സന്തോഷമുണ്ട്. അന്നേരം നമ്മൾ വിചാരിക്കും, ഓ, ഈ നിലയിലെല്ലാം വളരെ സന്തോഷമുണ്ടായിരുന്നോണ്ട് ഇന്ന് ആ നിലയിലൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് ദൈവത്തോട് ഇന്ന് അടുത്തിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് ആ നിലയിൽ അടുക്കാനൊക്കാഞ്ഞത് ഇങ്ങനെയുള്ള ഒത്തിരി സന്തോഷമൊക്കെ ആയിരുന്നു. അത് നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കും. ഒത്തിരി വിഷമങ്ങളുണ്ടായാലും അതും നമ്മൾ എക്സ്ക്യൂസ് ആയിട്ട് എടുക്കും. അയ്യോ, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് അടുക്കാനായിട്ട് കഴിഞ്ഞില്ല. നോക്കുക, നമ്മുടെ ഹൃദയം നമ്മളെ തന്നെ കബളിപ്പിക്കാം. നമുക്ക് കഷ്ടങ്ങളാകട്ടെ, സന്തോഷങ്ങളാകട്ടെ, എന്തുണ്ടായാലും നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് വളരെ അടുത്തു വരണം. എന്റെ ദൈവം എന്ന് വിളിക്കത്തക്ക പ്രാഗൽഭ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഒരു പഴയ നിയമഭക്തനായ യാക്കോബ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന രംഗം, യാക്കോബ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിലാണ്. യാക്കോബ് താന് മിസ്രൈമിൽ ചെന്നു, മിസ്രൈമിൽ ചെന്ന് യോസഫിനെ ആ നല്ല കാലമെല്ലാം കാണാനായിട്ടിടയായി. ഒടുവില് ജോസഫിന്റെ മക്കളായ മനശ്ശെയും ആ നിലയിലെ എഫ്രയീമിനെയും അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന, അത് തന്റെ അവസാന ഒരു പ്രാർത്ഥനയാണ്. 48 15 വാക്യം നോക്കുക, 15-16 വാക്യങ്ങൾ നോക്കുക. യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്, പിന്നെ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചു. എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസാക്കും ഭജിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കട്ടെ. നോക്ക് എത്ര ഉറപ്പിലാണ് ദൈവത്തെക്കുറിച്ച് പറയുന്ന ആ കാര്യങ്ങൾ. അതിന്റെ 15-ാമത്തെ വാക്യം 16-ലും എന്റെ പേരും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 15-ാമത്തെ വാക്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാ പറയുന്നത്? ദൈവത്തെക്കുറിച്ച് പറയുന്നത്, എന്റെ പിതാവായ അബ്രഹാം ഇസാക്കും പജിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്നു എന്റെ ദൈവം എന്നെ പുലർത്തിയിരിക്കുന്നു. മാത്രമോ എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ. ഇതെല്ലാം ദൈവത്തെക്കുറിച്ച് ആ പഴയ നിയമ ഭക്തന് പറയാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിലാണെങ്കിലും എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. യാക്കോബിന്റെ ഉറപ്പെന്താ? യാക്കോബിന്റെ ഉറപ്പ് എന്റെ ഇതാ കാലം കഴിയാൻ പോകുന്നു, എന്റെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. എഫ്രൈമിനെയും മനുഷ്യയും ഞാൻ അനുഗ്രഹിക്കുന്നത് തന്നെ ജോസഫ് ആഗ്രഹിക്കുന്ന നിലയിലല്ല, ഞാൻ വേറൊരു വിധത്തിലാണ് അവരെ അനുഗ്രഹിക്കുന്നത്. അത് ആർക്കും മനസ്സിലാകുന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുടെ മധ്യത്തില് യാക്കോബിനൊരു വലിയ ഉറപ്പുണ്ട്. എന്താ? ഈ ദൈവം ആരാ? ഈ ദൈവം എന്റെ ദൈവമാണ്, എന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ആ ദൈവം എന്നെ, ഞാൻ ജനിച്ച നാള് മുതൽ എന്നെ വിളിച്ചിരിക്കുന്നു. ജനിച്ച നാള് മുതൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം, ഓ ജനിച്ച നാളും അതിനപ്പുറത്തും ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ കണ്ടവരാണ്. ആ നിലയില് ദൈവം വിളിച്ചതാണ്, ഇത്രത്തോളം സൂക്ഷിച്ചു. മാത്രമോ സകല ദോഷങ്ങളിൽ നിന്നും ഇന്നയോളം പരിപാലിച്ചു. അങ്ങനെയുള്ള എന്റെ ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെയാണ് യാക്കോബ് പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ അനുഗ്രഹിക്കുക. എന്നെ സ്നേഹിച്ച, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന, എന്റെ ദോഷങ്ങളിൽ നിന്ന് വീണ്ട എന്റെ ദൈവം ഇത്രത്തോളം എന്നെ നടത്തി, എന്റെ കുഞ്ഞുങ്ങളെയും അവരെ ദൈവം, ഈ ദൈവം അനുഗ്രഹിക്കും. നാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ടല്ലോ, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ വചനങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ട് എടുക്കണം, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. യാക്കോബ് നോക്കുക, ആ നിലയിൽ എന്റെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തിയവൻ, ഈ നിലയിലാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ വാക്കിനോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തില് നാം വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും വരുമ്പോ എന്റെ ദൈവം എന്ന ആ വാക്കിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ ചിന്തിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കർത്താവുമായിട്ടുള്ള അടുപ്പം അകന്നു പോയെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് അടുത്തു വരാം. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നെന്നും എന്നെ ദോഷങ്ങളിൽ നിന്ന് കാക്കുമെന്നും ഒക്കെ ഉള്ളത് പലപ്പോഴും നമുക്ക് വേണ്ടതുപോലെ കാണാനൊക്കുന്നില്ലെങ്കിലും നമ്മൾ വിശ്വാസത്തോടെ അതിനെ അങ്ങ് മുറുകെ പിടിക്കുക ചെയ്യുന്നു. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ പോരാട്ടം എന്ന് പറയുന്നത് ഈ ദൈവത്തിൽ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം എന്നെ മുന്നോട്ട് നടത്തുമോ, ഓ ഞാൻ അതിന് യോഗ്യനാണോ, ഇങ്ങനെയൊക്കെയുള്ളതാണ് വിശ്വാസത്തിന്റെ പോരാട്ടം. വിശ്വാസത്തെ ക്ഷീണിക്കുക എന്ന് പറയുന്നത് അതാ. പ്രിയമുള്ളവരെ, നമുക്ക് അതുകൊണ്ട് എപ്പോഴും തരം കിട്ടുമ്പോഴെല്ലാം വിശ്വാസത്തോടെ ദൈവത്തോട് അടുത്തു വരണം. എന്റെ ദൈവം എന്നെ സൂക്ഷിച്ചവൻ, എന്റെ കർത്താവ്, ആ ഒരു ഉറപ്പ് ഉണ്ടായിരിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം, നമുക്കെല്ലാം ദൈവസന്നിധിയിൽ ആ നിലയിൽ ഉറപ്പുള്ളവരായിരിക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി എന്റെ ദൈവം എന്നെ സൂക്ഷിക്കൂ എന്ന് പറയാമോ? എന്റെ ദൈവം എന്നെ സൂക്ഷിക്കും. ഹാലലുയ്യ. സ്തോത്രം. എന്റെ ദൈവം. നിങ്ങളുടെ ബുദ്ധിമുട്ട്, രണ്ടാമത്തെ വാക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും. ഓ നോക്കുക, പൗലോസ് ആരോടാ പറയുന്നത്? ഫിലിപ്പീനിലുള്ളവരോടാ പറയുന്നത്. അതിന്റെ മുകളിലത്തെ വാക്യങ്ങളിൽ അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പീനിലുള്ള ആളുകൾക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അവരവരുടെ കഷ്ടപ്പാടുകളുടെ ഇടയിൽ അയച്ചു കൊടുത്തതാണ് ദൈവത്തിന് സൗരഭ്യവാസനയായി തീർന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. റോമയിലും മക്കദോനിയയിലും തെസലോനിക്കയിലും ഒക്കെ എന്റെ ബുദ്ധിമുട്ട് തീർപ്പാനായിട്ട് നിങ്ങൾ അയച്ചു തന്നല്ലോ എന്നെല്ലാം പൗലോസ പറയുന്നുണ്ട്. പൗലോസ് അങ്ങനെ പറയുമ്പോ ഫിലിപ്പിയർക്ക് ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമാണ് പലപ്പോഴും നമ്മളെ ചിന്തിക്കുന്നത്. എന്നാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവപ്പെടാം. സാമ്പത്തിക ബുദ്ധിമുട്ട് അതില് താരതമ്യേന ചെറിയ ഒരു കാര്യമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു കാര്യമാണ്. എന്നാൽ പല വിധത്തില് മനസ്സിലുള്ള പ്രയാസങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയില് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോകാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഞെരുക്കങ്ങൾ, ഇടുക്കങ്ങൾ, നമ്മുടെ ആത്മാവ് അതുമൂലം അങ്ങ് തളർന്നു പോകുന്നത്. ഓ, മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മൂലം നമുക്ക് എന്ത് പറ്റാം? ആത്മാവിനും ഒരു ക്ഷീണം ഉണ്ടാകാം. നമ്മുടെ ഈ ആത്മാവ് എന്ന് പറയുന്നത് ദേഹം ദേഹിയുള്ള നമ്മിലാണ് ഈ ആത്മാവും ഇരിക്കുന്നത്. അതുകൊണ്ട് ദേഹത്തിനും ദേഹിക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരളവിൽ ആത്മാവിനെയും ബാധിക്കാം. ഇതറിയാവുന്നതുകൊണ്ടാണ് അബ്രഹാം ഒരിക്കലും പടയൊക്കെ നയിച്ചേച്ച് വന്നപ്പം മൽക്കീസദേക്ക് അവൻ ആദ്യം കുറച്ച് ആഹാരം കൊണ്ടുകൊടുത്തത്. നമ്മൾ ആ ഭാഗം കേട്ടിട്ടുണ്ടല്ലോ. മൽക്കീസദേക്ക് അബ്രഹാമിനെ ധൈര്യപ്പെടുത്താനായിട്ട് ചെല്ലുമ്പം മൽക്കീസദേക്കിന് മനസ്സിലായി ഇവൻ ശരീരത്തിന് ക്ഷീണനായിട്ടിരിക്കുക. അവന്റെ ശാരീരിക ക്ഷീണം, അത് അതിന് പരിഹാരമായിട്ട് അല്പം ഭക്ഷണം കൊടുത്തിട്ടാണ് പിന്നീട് അവനോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും, മനസ്സ് പലവിധ കാര്യങ്ങളാൽ ചഞ്ചലിച്ച് ഒക്കെ ഇരിക്കുമ്പോൾ ആത്മാവിനും ക്ഷീണമുണ്ടാകാം. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്. ആ നിലയിൽ നമുക്ക് പലപ്പോഴും സംഭവിക്കാം. ഇവിടെ നോക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെയും ദൈവം തീർത്തു തരും. നമ്മളുടെ ബുദ്ധിമുട്ടൊക്കെയും, നാം ബുദ്ധിമുട്ട് എന്നിവിടെ കാണുന്ന വാക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഓൾ അവർ നീഡ്സ് എന്നാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം. നമുക്ക് നമ്മുടെ മനസ്സിലെ ഞെരുക്കം മാറുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം കർത്താവ് തീർത്തു തരുമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹാലലൂയ. സാമ്പത്തിക ഞെരുക്കം ഉണ്ടെങ്കിൽ അത് തീർത്തു തരാമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ തീർത്തു തരും. അപ്പോൾ തന്നെ ആവശ്യങ്ങളാണ് മീറ്റ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ ആ നിലയിൽ ഒരു ലക്ഷ്വറിക്ക് വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ നീഡ്സ് ആണ് മീറ്റ് ചെയ്യുന്നത്. സഹോദരൻ, നിന്റെ ഹൃദയത്തില് ആ നിലയിൽ ഒത്തിരി ഭാരങ്ങളുണ്ടോ? ആ ബുദ്ധിമുട്ട് കർത്താവ് തീർത്തു തരും. സഹോദരി, നിന്റെ ഹൃദയം ക്ഷീണിക്കും, വാടിയും, തളർന്നും, ഓ മനസ്സ് ചഞ്ചലിക്കും ഇരിക്കുകയാണോ? ആ ബുദ്ധിമുട്ട് എന്റെ ദൈവം തീർത്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, ഒന്ന് തെസ്സലോനിക്കരിലെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ആ നിലയിലുള്ള നമ്മുടെ ജീവിതത്തില് കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ നമുക്ക് ആ വാക്യം ഒന്ന് കാണാം. ഒന്ന് തെസ്സലോനിക്കരിലെ 5-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ, ഒന്ന് തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, എന്റെ ദൈവം തന്നെ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. നോക്കുക, നമുക്ക് 3 കാര്യങ്ങളാണ് ഉള്ളത്. ദേഹമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. ഇതിന്റെ 3 പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് തീരുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയിലാണ്. എന്നാൽ ഇവിടെ ഇതാ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ ഞെരുക്കങ്ങൾ കർത്താവ് മാറ്റിത്തരും, നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റിത്തരും എന്നാണ് നമ്മൾ കണ്ടത്. വിശുദ്ധിയെ സംബന്ധിച്ച് എനിക്ക് വേണ്ടത്ര വിശുദ്ധിയാകാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ നല്ലവനാകാൻ പറ്റുന്നില്ലല്ലോ, നല്ലവളാകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചില ഉത്കണ്ഠകൾ ചിലർക്കുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ട് നിന്റെ ആവശ്യത്തിനനുസരിച്ച് കർത്താവ് തീർത്തു തരും. കർത്താവിന്റെ അടുത്ത് ചെല്ല്, അതിനുള്ള പോംവഴി എന്താ? പോംവഴി കർത്താവിന്റെ അടുത്ത് നിന്ന് ഒളിച്ചോടുകയല്ല, കർത്താവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ് അതിനുള്ള പോംവഴി. ചിലര് പറയാറുണ്ടോ, ഓ എനിക്ക് ഈ കേൾക്കുന്ന വചനമനുസരിച്ച് ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അതൊരു എക്സ്ക്യൂസ് ആയിട്ടെടുത്ത് ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല വേണ്ടത്, മറിച്ച് എനിക്കത് പറ്റുന്നില്ല കർത്താവെ, അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് കൂടുതൽ വരും, നിന്റെ മുഖം കൂടുതൽ അന്വേഷിക്കും. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും കർത്താവ് തീർത്തു തരും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് പ്രിയമുള്ളവരെ, ആരെങ്കിലും ആ നിലയില് ശാരീരികമായ ഒരു ആവശ്യത്തിലായിരിക്കും. രോഗസൗഖ്യം എന്ന് പറയുന്നത് ശാരീരികമായ ഒരു ആവശ്യമാണ്. പണപരമായ ഞെരുക്കത്തിൽ നിന്നൊരു മോചനം, അത് വേണ്ടത് ഒരു ആവശ്യം ആണ്. അതുപോലെ തന്നെ മനസ്സിന്റെ ചഞ്ചലിപ്പ് മാറേണ്ടത് ഒരു ആവശ്യമാണ്. ഓ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒത്തിരി ആ നിലയില് മൂടിക്കെട്ടിയതുപോലെയുള്ള ചിന്തകൾ, അതുണ്ടെങ്കിൽ അത് മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. ആത്മാവ് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നതെങ്കിൽ ആ ക്ഷീണത്തിൽ നിന്ന് മാറേണ്ടത് നമ്മുടെ ഒരു നീഡാണ്. ഇവിടെ ഇതാ ഇത്രയും നീടിലിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പൗലോസിന് പറയാനുള്ളത് എന്താ? നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഒക്കെയും എന്നാ പറഞ്ഞേക്കുന്നത്. അതിന്റെ അത് ചിലത് വിട്ടുകളയല്ല, മുഴുവനും. ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ട് മുഴുവനും കർത്താവ് മാറ്റിത്തരും. വിശ്വാസത്തോടെ ഇതിനൊരു ആമേൻ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ആമേൻ പറയാം. ആമേൻ, ആമേൻ. ഈ വചനം സത്യമാണ്. കർത്താവേ, എന്റെ ഹൃദയത്തിലുള്ള, എനിക്കുള്ള, അല്ലെങ്കിൽ എന്റെ ആവശ്യങ്ങളിലുള്ള ഇന്നിന്ന നീഡ്സ് നീ പൂർണമായിട്ട് തീർത്തു തരും, ഒക്കെയും തീർത്തു തരും. ഹല്ലേലൂയ. നമ്മൾ ഇതിനെ കേവലം സാമ്പത്തിക ആവശ്യം, ആ ബുദ്ധിമുട്ട് എന്ന് മാത്രം അങ്ങ് കൊണ്ടുവെക്കല്ലേ. എല്ലാ തരത്തിലുള്ള, നാം വായിച്ചതുപോലെ ശരീരത്തിന്റെ, ദേഹിയുടെ, ആ നിലയിലുള്ള ആത്മാവിന്റെ ഒക്കെ അനന്യമായിട്ട് നമ്മളെ സൂക്ഷിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമുള്ളവരെ ആ ബുദ്ധിമുട്ട് തീർത്തു തരും, തീർത്തു തരും, തീർത്തു തരും. നമുക്ക് വിശ്വാസത്തോടെ അത് ക്ലെയിം ചെയ്യാം. അടുത്ത ഒരു വചനം നമ്മൾ കാണുന്നത്, തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം എന്നുള്ള വാക്കാണ് നമ്മൾ കാണുന്നത്. ഓ, ദൈവത്തിന്റെ മഹത്വത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? സഹോദര സഹോദരി, നിന്റെ ബുദ്ധിമുട്ട് തീർത്തു തരുന്നത് എങ്ങനാ? തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമാ തീർത്തു തരുന്നത്. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ദൈവത്തിന്റെ മഹത്വത്തിന് വല്ല കുറവുണ്ടോ? രാവിലെ സഹോദരൻ പറഞ്ഞു, സകല ഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സഹോദരി, നീ വിഷമിച്ചു പോകണ്ട. ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണമാണ് നിന്റെ ബുദ്ധിമുട്ട് തീർത്തു തരുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് ഒരു കഥയുണ്ട്. ചക്രവർത്തിയുടെ അടുത്ത് ഒരാൾ എന്തോ ചോദിച്ചു വന്നപ്പം അലക്സാണ്ടർ ചക്രവർത്തി അതിന്റെ 100 മടങ്ങ് കൊടുത്തു. കൊടുത്തപ്പം അയാൾ അമ്പരന്ന് പോയി. അയാൾ പറഞ്ഞു, അയാളോട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു സേവകൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ചെന്ന് ചോദിച്ചത് അലക്സാണ്ടർ ചക്രവർത്തിയോടാണ്. അതുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി കൊടുക്കുമ്പം നിന്റെ പരിമിതിക്കകത്ത് നിന്നല്ല, തന്റെ മഹത്വത്തിനൊപ്പമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ധാരാളമായിട്ട് എബണ്ടന്റ് ആയിട്ട് ഈ നിലയിൽ തന്നത് എന്ന് പറഞ്ഞു എന്ന് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ നീഡ് മീറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തുള്ള നിലയിലാണ്. പല ദിവസങ്ങളിലും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും പല കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ക്ലേശങ്ങളും കൊടുങ്കാറ്റുകളും തിരമാലകളും ഒക്കെ അടിച്ചു വരാറുണ്ടല്ലോ. പക്ഷെ അവിടെ എല്ലാം ഈ വചനത്തെ മുറുകെ പിടിക്കുക. കർത്താവിന്റെയും കർത്താവ് ഈ നീഡ്സ് മീറ്റ് ചെയ്യും, കർത്താവ് ഈ ബുദ്ധിമുട്ട് തീർത്തു തരും. ബുദ്ധിമുട്ട് തീർത്തു തരുന്നത് തന്റെ മഹത്വത്തിന്റെ ധനത്തിൽ ഒത്തവണ്ണം കർത്താവ് തീർത്തു തരും. ഹല്ലേലൂയ. ഭൗതികമായ കാര്യങ്ങളിൽ കർത്താവിനെ ആ നിലയിൽ വിശ്വസിക്കാൻ പലർക്കും പ്രയാസമുണ്ട്. പലരും ആത്മീയ കാര്യങ്ങളൊക്കെ പറയുമ്പോ കർത്താവ് അതൊക്കെ തീർത്തു തരും എന്ന് പറയും. പക്ഷെ ഭൗതിക കാര്യങ്ങളാണല്ലോ പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ ജീവിതത്തില് സ്പർശിക്കുന്നത്. അതിനെ പലർക്കും അവിടെ കർത്താവ് അത് മീറ്റ് ചെയ്യും എന്ന് വിശ്വസിക്കാനായിട്ട് മടിയുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ കാര്യം നോക്കുക. ഇസ്രായേൽ മക്കളെ, ആ 600,000 വരുന്ന ജനത്തെ മുഴുവൻ മരുഭൂമിയില് നിരവധി വർഷങ്ങള് കർത്താവ് ഒരു പ്രയാസവും കൂടാതെ, ഒരു കേടും കൂടാതെ അവരെ കാത്തുപരിപാലിച്ചു. അവരെ എങ്ങനെയാ സൂക്ഷിച്ചത്? ഇസ്രായേൽ മക്കളെ ദൈവം, നമ്മൾ സഹിക്കുന്ന നമ്മുടെ വലിയവനായ ദൈവം ഇസ്രായേൽ മക്കളെ, അത്രയും വരുന്ന ജനങ്ങളെ എത്രത്തോളം അത്ഭുതകരമായിട്ടാണ് സൂക്ഷിച്ചത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഒരു വചനം നമ്മൾ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം, 8-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുപോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ആ നിലയിൽ കൊണ്ടു നടക്കുകയായിരുന്നു. നോക്കുക, 40 വർഷം അവരുടെ ആവശ്യങ്ങളിൽ ഒരു പോറൽ പോലും ഉണ്ടാകാതെ ദൈവം അത് നിറവേറ്റി കൊടുത്തു. പ്രിയമുള്ളവരെ, പഴയ നിയമ ഇസ്രായേലിനെ ആ നിലയില് ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അനുഗ്രഹിക്കുകയും അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കുകയും ചെയ്തെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലായ നമ്മളോട് കർത്താവ് അതിലേറെ കാരുണ്യം കാണിക്കുകയില്ലേ? തീർച്ചയായിട്ടും കാണിക്കും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ഇന്നലെ ദൈവം ഇസ്രായേൽ മക്കളുടെ ആവശ്യങ്ങളെ ആ നിലയിൽ തീർത്തു കൊടുത്തെങ്കിൽ, ഇന്ന് പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ആവശ്യങ്ങളെയും ദൈവം തീർത്തു തരും. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ആവർത്തന പുസ്തകം 29 അധ്യായത്തിന്റെ ഇതേ കാര്യം തന്നെ 4 വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഞാൻ 40 നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. യഹോവയായ കർത്താവ് നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. നോക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, പഴയ നിയമ ഇസ്രായേലിനെ അവരെ ദൈവം ഒരു കേടും കൂടാതെ സൂക്ഷിച്ചു. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമാ സൂക്ഷിച്ചത്. ദൈവത്തിന് കൊടുക്കുന്നത് നഷ്ടമായി പോവുകയില്ല. നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകത്തില് 18 അബ്രഹാമിന്റെ കൂടാരത്തിലെ മൂന്ന് പുരുഷന്മാര് വന്നപ്പം അബ്രഹാമും സാറായും കൂടെ അവരെ ശുശ്രൂഷിച്ചു. ശുശ്രൂഷിച്ചപ്പം അവർക്ക് അതിന്റെ 6 വാക്യം, ഉൽപ്പത്തി പുസ്തകം 18 അതിന്റെ 6 വാക്യം നോക്കുക. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു, നീ ക്ഷണത്തിൽ 3 മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. 3 വന്നേക്കുന്നത്, 3 മാവാ എടുത്തത്. അപ്പൊ ഒരാൾക്ക് 8 മാവിന്റെ അപ്പം വെച്ച് കിട്ടി. ഇതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 8 മാവിന്റെ അപ്പം അബ്രഹാമും സാറായും കൂടെ ദൈവത്തിന് കൊടുത്തെങ്കിൽ, നാം പിന്നീട് പുറപ്പാട് പുസ്തകത്തിലെ 16 വായിക്കുന്നത്, ഈ 40 ഇസ്രായേൽ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ട മന്ന കൊടുത്തു. അത് എത്ര ആയിരുന്നെന്ന് അറിയാമോ? 8 ദൈവം കണക്കല്ലേ എഴുതി സൂക്ഷിച്ചേക്ക. അതിന്റെ പുറപ്പാട് പുസ്തകം 16 അതിന്റെ 16 വാക്യം നോക്കുക. ഓരോരുത്തൻ ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളി, താണ്ടാന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിൽ ഒത്തവണ്ണം ആളൊന്നിന് 8 വീതം എടുത്തുകൊള്ളണം. ഒരു കണക്കാ കേട്ടോ. സൗകര്യമായി ഈ കണക്കിന്റെ ഒക്കെ അടിയിൽ വരയിടണം. നിങ്ങളുടെ പാചകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്? ഒരു 3 മാവെടുത്ത് 3 3 ഉണ്ടാക്കി കൊടുത്തു. ഒരാൾക്ക് ഒരു 8 മാവിന്റെ അപ്പം കിട്ടി. ദൈവം അതവിടെ കുറിച്ചു വെച്ചു. സാറായും അബ്രഹാമും എനിക്ക് തന്ന അപ്പം 8 മാവിന്റെ അപ്പം. ശരി, അവസാനം ഈ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും സന്തതി പരമ്പരയ്ക്ക് 40 ആളൊന്നിന് എത്ര അവരുടെ റേഷൻ എന്ന് തീരുമാനിക്കേണ്ടതിന് സ്വർഗീയ സഭ കൂടിയപ്പം അവര് തീരുമാനിച്ചു, നമുക്കന്ന് 8 ഇല്ലയോ തോന്നുന്നത്, ഇവർക്ക് ആളൊന്നിന് 8 തന്നെ കൊടുക്കാം, ഒട്ടും കുറയുന്നില്ല. 8 വീതം ആ നിലയിലെ മന്നാ കൊടുത്തത് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഫിലിപ്പിയർ ലേഖനത്തിലെ ആ വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ട് തീർത്തു തരും. ഞാന് എലിസബത്ത് രാജ്ഞിയെ കുറിച്ചൊരു സംഭവം കേട്ടിട്ടുണ്ട്. എലിസബത്ത് രാജ്ഞി താൻ ഈ മറ്റ് രാജ്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ആളുകളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കാര്യത്തിലെ രാജ്ഞിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരും വന്ന് രാജ്ഞിയുടെ അടുത്ത്, ഞങ്ങൾ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കപ്പലിൽ പോകണം, അതിനെ കുറിച്ച് ധനസഹായം ചെയ്യണം എന്നൊക്കെ പലപ്പോഴും ആവശ്യപ്പെടും. ആ കൂട്ടത്തിൽ സർ വാൾട്ടർ റാലി എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കൂടെ വന്ന് രാജ്ഞിയുടെ അടുത്ത് വന്ന് പണം ചോദിച്ചു. ഒരു തവണ വന്ന് രാജ്ഞിയുടെ അടുത്ത് ചോദിച്ചപ്പം രാജ്ഞി ചോദിച്ചു, ആട്ടെ മിസ്റ്റർ റാലി, നിങ്ങൾ എന്നാ ഈ തെണ്ടല് നിർത്താൻ പോകുന്നത്? എന്റെ അടുത്ത് വന്ന് ഈ തെണ്ടുന്ന പരിപാടി എന്നാ നിർത്താൻ പോകുന്നത്? അപ്പൊ അദ്ദേഹം വളരെ മിടുക്കനായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ പണം തരാന് എനിക്ക് ആസ്തിയില്ല എന്ന് രാജ്ഞി പറയുന്നോ അന്ന് ഞാൻ ഈ തെണ്ടൽ നിർത്തിയേക്കാം എന്ന് പറഞ്ഞു. രാജ്ഞിക്ക് എങ്ങനെ പറയാൻ നോക്കുമോ? എന്റെ കയ്യിൽ തരാനില്ല എന്ന്, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് രാജ്യത്തിന്റെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന എലിസബത്ത് രാജ്ഞിക്ക് അങ്ങനെ പറയാൻ ഒക്കുകയില്ല. ആ രാജ്ഞി എന്ത് ചെയ്തു? ആ വാക്ക് കേട്ടപ്പം അവൻ ചോദിച്ചതിൽ കൂടുതല് അവരെ സഹായം ചെയ്തു. അദ്ദേഹം പല സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ചരിത്രത്തിലുള്ളത്. നോക്കുക, ഒരു രാജ്ഞിക്ക് അവളുടെ ധനത്തിനൊത്തവണ്ണമാണ് കാര്യങ്ങൾ കൊടുത്തതെങ്കിൽ, അവളെ തേടി വന്നവന് ആ നിലയിലാണ് കൊടുത്തതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ശാരീരികമായ ക്ഷീണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ പ്രയാസങ്ങൾ, അവരെ കുറിച്ചുള്ള നമ്മുടെ ആ നിലയിലുള്ള ഹൃദയത്തിന്റെ ഭാരങ്ങളൊക്കെയും കർത്താവ് തീർത്തു തരും. തീർത്തു തരും. തന്റെ ബുദ്ധിമുട്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ട് തന്റെ മഹത്വത്തിന്റെ തലത്തിന് ഒത്തവണ്ണമാണ്. അവിടെ ഒരു കമ്പാരിസനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒരിടം, തന്റെ മഹത്വത്തിന്റെ ധനം വേറൊരിടം. തമ്മിൽ ഒരു കമ്പാരിസനുമില്ല, താരതമ്യവുമില്ല, അത്ര തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ദൈവം തീർത്തു തരുന്നത് തന്റെ മഹത്വത്തിന്റെ ധനം എന്നുള്ളതിനൊപ്പം. സഹോദരി, നിന്റെ ഹൃദയത്തിൽ ഇപ്പോ മറ്റൊരാളെ കുറിച്ച് ഒരു ജെരുക്കം ഉണ്ടെന്നിരിക്കട്ടെ, നീ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം അത് തീർത്തു തരും, തീർത്തു തരും, വിശാലമായി മാറിപ്പോകും. നിനക്ക് ആ സഹോദരിയോട് പിന്നീട് ഇതേവരെ ഇല്ലാത്ത പുതിയ കൂട്ടായ്മയും സന്തോഷങ്ങളും ഉണ്ടാവും. ഇവിടെ ഒരിക്കലും ഒരു സഹോദരി പറയായിരുന്നു തന്റെ ഒരു അടുത്ത ബന്ധുവിനോട്, ഓ എത്ര പറഞ്ഞാലും എത്ര അവര് കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ചതിച്ചതും വഞ്ചിച്ചതും തന്നോട് മോശമായി പെരുമാറിയതും ഒക്കെ ചിന്തിച്ച് അങ്ങ് ഹൃദയത്തിൽ അങ്ങ് ഞെരുക്കമായിരുന്നു, ഞെരുക്കമായിരുന്നു. അവരെ ഓർക്കുമ്പോ എപ്പോഴും അങ്ങ് ഹൃദയത്തിൽ വിഷമമാണ്. അപ്പൊ ഇവിടെ കേട്ട ഒരു വചനം അനുസരിച്ച് ആ സഹോദരി ചെന്ന് തന്റെ അടുത്ത ബന്ധുവിനോട് ചെന്ന് ക്ഷമ ചോദിച്ചു. ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്താ, ഇപ്പൊ അവര് തമ്മിൽ വലിയ കൂട്ട, ചക്കരയും തേങ്ങായും പോലെ ഇരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ എവിടെ വേണേലും ഈ സഹോദരിയെ കൂട്ടിക്കൊണ്ടേ പോകാനുള്ളൂ. ആ നിലയിലുള്ള അടുപ്പത്തിലേക്ക് ഒരു കാലത്ത് സ്വപ്നം കാണാനൊക്കാത്ത വ്യക്തിബന്ധങ്ങളുടെ വിശാലതയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഓക്കെ, ആ ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമാണ് തീർത്തു തരുന്നത്. ധനമെന്നും ബുദ്ധിമുട്ടെന്നും കേൾക്കുമ്പം ഇതിനെ ഭൗതികമായ ഒരു തരത്തിൽ അങ്ങ് ഒതുക്കി നിർത്തല്ലേ. ഭാര്യാവർത്തന ബന്ധത്തില് ആ നിലയില് ഒരു ബുദ്ധിമുട്ടുണ്ടോ, അത് തീർത്തു തരും, ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം തീർത്തു തരും. ഹല്ലേലൂയ, നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവം തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം തീർത്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ നോക്കുക, അടുത്ത സമയം കടന്നു പോകുന്നല്ലോ. ക്രിസ്തുവേശുവിൽ അടുത്ത വാക്ക് ക്രിസ്തുവേശുവിൽ എന്നൊരു വാക്കാണ്. ക്രിസ്തു മുഖാന്തരം, ഓ ക്രിസ്തുവാണ് ഇതിന്റെ പ്രോപ്പർ ചാനൽ. നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരുന്നത് എങ്ങനെയാ, ദൈവം തീർത്തു തരുന്നത് എന്താ, യേശു ക്രിസ്തുവിലൂടെയാണ്. നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ എല്ലാം, പുതിയ നിയമ ഭക്തന്മാരായ നമുക്കുള്ള എല്ലാ കാര്യവും എല്ലാ നന്മകളും യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് കരകരമായിട്ടുള്ളത്. യേശു ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ നോക്കുക മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന് നമ്മള് രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലാണ് നിങ്ങൾ ഒന്നോ രണ്ടോ പേർ കൂടി വരുന്നത്. എന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ കൂടി വരുന്നത്. നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുന്നത് ആരുടെ നാമത്തിലാ, യേശുവിന്റെ നാമത്തിലാ. അങ്ങനെ വാക്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നു. നമ്മൾ അപേക്ഷിക്കേണ്ടത് കർത്താവിന്റെ നാമത്തിലാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16 നോക്കുക. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നോക്കുക, നമ്മൾ ചോദിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. 16-ാം അധ്യായത്തിൽ നോക്കുക, 16:23 വരുമ്പോ, 23-24 വാക്യങ്ങൾ ചേർത്ത് ചിന്തിച്ചാൽ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത്ഭുതങ്ങൾ നടക്കുന്നത് എങ്ങനെയാ, അത്ഭുതങ്ങൾ നടക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഒടുവിലെ കർത്താവ് ആ നിലയിലെ സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിക്കാനും ഒക്കെ പറയുന്ന ആ രംഗത്ത് ആരുടെ നാമത്തിലാണ്, 16-ാം മർക്കോസിന്റെ സുവിശേഷം 16:17 വാക്യത്തിൽ, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതു ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. നോക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് എന്റെ നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട്. 10:17 അവർ വന്നിട്ട് പറയുന്നു, 70 മടങ്ങി വന്ന് കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങും. ആട്ടെ, ഇനി സുവിശേഷം പ്രസംഗിക്കുന്നത് ആരുടെ നാമത്തിലാ, മത്തായിയുടെ സുവിശേഷത്തില് 28-ാം അധ്യായത്തിന്റെ 18-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നിങ്ങള് പുറപ്പെട്ടു പോയി എന്റെ നാമത്തിൽ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളൂ. എന്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, പുതിയ നിയമ വിശ്വാസികളായ നമുക്കുള്ള സകല നേട്ടങ്ങളും ആരുടെ നാമത്തിലാ? യേശുക്രിസ്തുവിന്റെ നാമത്തിലാ. യേശുവിന്റെ നാമത്തിലാ. യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ കൂടി വരുന്നത്. നമ്മള് യേശുവിന്റെ നാമത്തിലാണ് നാം ചോദിക്കുന്നത്. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും അപേക്ഷിക്കുന്നതൊക്കെയും യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നതൊക്കെയും എന്റെ നാമത്തിൽ ചോദിക്കുന്നതും അപേക്ഷിക്കുന്നതൊക്കെയും തരും എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. നോക്കുക, ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ കണ്ടത് നാം കൂടി വരുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. നാം അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. അത്ഭുതങ്ങൾ നടക്കുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. സുവിശേഷം അറിയിക്കേണ്ടത് കർത്താവിന്റെ നാമത്തിലാണ്. പുതിയ നിയമ വിശ്വാസികളായ നമുക്കുള്ള എല്ലാം ക്രിസ്തുവിന്റെ നാമത്തിലാണ്. നമ്മുടെ ബുദ്ധിമുട്ട് തീർത്തു തരുന്നതോ? ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഈ ക്രിസ്തുവേശു, അതും തീർത്തു തരുന്നത് ക്രിസ്തുവേശുവിലാണ്, ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ക്രിസ്തുവിന്റെ നാമം വലിയ നാമമാണ്. യേശുവിൻ നാമം മധുരിമ നാമം എന്ന് നമ്മൾ പാടിയല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ ഞെരുക്കങ്ങൾ എല്ലാം മാറുന്നത് ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ആ നാമം അധികാരമുള്ള നാമമാണ്. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ പാറക്കെട്ട് പോലുള്ള വലിയ പ്രശ്നത്തെ നോക്കി ആ മലയോട് കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിച്ചാൽ അതങ്ങനെ സംഭവിക്കും എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. വിശ്വാസത്തോടെ നിനക്കിന്ന് അത് പറയാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം അത്ഭുത നാമമാണ്. അത് അത് ആ നിലയില് അത്ഭുതങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനിയും പ്രവർത്തിക്കുന്ന നാമമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ നാമത്തിൽ ഈ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാം. നമ്മുടെ ബുദ്ധിമുട്ട് തീർത്തു തരുന്നതും ക്രിസ്തുയേശുവിലാണ് തീർത്തു തരുന്നത്. ഇനി അടുത്ത് അതിന്റെ അവസാന ഭാഗം നോക്കുക, പൂർണമായി തീർത്തു തരും. സമയം കടന്നു പോകുന്നല്ലോ, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പൂർണമായി തീർത്തു തരും. അതെന്തേലും ബാലൻസ് കിടക്കുമെന്നല്ല, പൂർണ്ണമായിട്ട് തീർത്തു തരും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചു, അതിന് ഭാഗികമായ വിടുതലേ ഉണ്ടായുള്ളൂ. ഇപ്പോഴും അതിന്റെ കുറച്ച് ഹാങ് ഓവർ കിടപ്പുണ്ട്. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കാര്യത്തിലെ കുറച്ച് വിടുതൽ ഉണ്ടായി, കുറച്ച് ഇപ്പോഴും. അങ്ങനാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഈ വചനത്തിൽ കൈവച്ച് പറയുക, പൂർണ്ണമായി തീർത്തു തരുമെന്നാണല്ലോ അവിടുത്തെ വചനം. പൂർണ്ണമായിട്ട് തീർത്തു തന്നാട്ടെ, നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? പൂർണ്ണമായി തീർത്തു തരും, പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് എങ്ങനെ തീർത്തു തരാൻ കഴിയും? അതിനെക്കുറിച്ച് അങ്ങനെ വിശ്വാസത്തോടെ നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുന്നത്? അത് ആ പ്രശ്നത്തെ നോക്കിയാൽ നമുക്ക് അങ്ങനെ പൂർണ്ണമായി തീർത്തു തരും എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. ആ പ്രശ്നത്തെ നോക്കിയാൽ, എന്നാൽ പ്രശ്നത്തിന്റെ അപ്പുറത്ത് ഉള്ള കർത്താവിനെ നോക്കിയാൽ നമുക്കത് കഴിയും. കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ പറയുമായിരുന്നു, അത് ഒരു കുഞ്ഞിന് ഓട്ടിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖമാണ്. അത് എത്രയെല്ലാം ചെയ്താലും പിന്നെയും അത് അതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ നമുക്ക് ആ നിലയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഈ വാക്യം വിശ്വാസത്തോടെ നമുക്ക് എടുത്താൽ നമ്മുടെ കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പറയുകയാണോ, പൂർണ്ണമായിട്ട് തീർത്തു തരുമെന്നാണല്ലോ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദരി, നിനക്കത് വിശ്വാസത്തോടെ അത് കാണാനായിട്ട് ഒക്കുമോ? പൂർണ്ണമായിട്ട് തീർത്തു തരും. അതെ, നമ്മൾ നേരത്തെ വായിച്ച ചിന്തിച്ചതുമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ചെയ്യുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് തീർത്തു തരാതിരുന്നാൽ തന്റെ മഹത്വത്തിന്റെ ധനം ആകുന്നത് എങ്ങനെയാ? ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഇതിന്റെ കൂടെ വരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, കർത്താവ് അത് ചെയ്യും. എഫേസ്യർക്കെതിരെ ലേഖനത്തിലെ ഒരു വാക്യം വായിക്കാം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നമുക്ക് ചില ദൈവവചനങ്ങൾ വായിക്കാം. എഫേസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താ വായിക്കുന്നത്? എന്നാൽ നാം ചോദിക്കുന്നതിന് നിലയ്ക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നോക്കുക, നാം പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് പൂർണ്ണമായിട്ട് കർത്താവ് തീർത്തു തരുന്നവനാണ് കർത്താവ്. റോമർ കെഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ നമ്മളൊരു വാക്യം കാണുന്നുണ്ട്. റോമർ 8:32 നോക്കുക, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്ത് കളഞ്ഞവൻ, അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കി നമ്മൾ ഈ ചോദിക്കുന്നതൊക്കെ എന്താണ്? അതിനേക്കാൾ കുറഞ്ഞ കാര്യങ്ങളാണ്. ഓ, കർത്താവിന്റെയും പൂർണ്ണമായിട്ട് അത് തീർത്തത്. ഇത് പറയുമ്പോ പലരും ചിന്തിക്കുന്നത് എന്താ? പലരും ചിന്തിക്കുന്നത്, അയ്യോ, അതിനുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല, എനിക്ക് അങ്ങനെയുള്ള വലിയ വിശ്വാസമൊന്നും ഇല്ല എന്നാ ചിന്തിക്കുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിവിടെ പല മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, പല പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അകത്തേക്ക് നോക്കി എടുത്തോണ്ട് വരേണ്ട ഒരു കാര്യമല്ല, മറിച്ച് എന്താ, ദൈവത്തെ നോക്കുന്നതാണ് വിശ്വാസം. ദൈവത്തിനത് കഴിയും എന്ന് കാണുന്നതാണ് വിശ്വാസം. ഒരിക്കലും ഒരു സഹോദരി, അവള് വളരെ വിശ്വാസത്തിലെ വിശ്വാസഭാരമുള്ള ഒരു സഹോദരിയാണ്. അവളെക്കുറിച്ച് വളരെ പ്രസിദ്ധമാണ്, അവള് വളരെ വിശ്വാസമുള്ള സഹോദരിയാണെന്ന് പ്രസിദ്ധമാണ്. പല കാര്യങ്ങൾ അവള് പ്രാർത്ഥിച്ച് ആ നിലയിൽ നേടിയെടുത്തവളാണ്. അതുകൊണ്ട് ഒരാള് ആ സഹോദരിയോട് ചോദിച്ച, സഹോദരി, നീയാണോ ഈ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആ സഹോദരി? അതെ, ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ആർ യു ദ വുമൺ വിത്ത് എ ഗ്രേറ്റ് ഫെയ്ത്ത്? നീയാണോ ആ വലിയ വിശ്വാസമുള്ള സ്ത്രീ എന്ന് ചോദിച്ചു. ചോദിച്ചോടനെ അവള് മറുപടി പറഞ്ഞിരുന്നോ, ഞാൻ അങ്ങനെയല്ല, ഐ ആം ദ വുമൺ വിത്ത് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ എ ഗ്രേറ്റ് ഗോഡ്. എന്ന് വെച്ചാൽ എന്താ, ഞാനൊരു അല്പവിശ്വാസമുള്ള ഒരു സ്ത്രീയാ, പക്ഷേ എന്റെ വിശ്വാസം എവിടാ? വലിയവനായ ദൈവത്തിൽ ആണ് എന്റെ വിശ്വാസം. ഗ്രേറ്റ് എന്റെ വിശ്വാസമല്ല, ഗ്രേറ്റ് ഗോഡാണ്, ദൈവമാണ് വിശ്വാസം. ദൈവമാണ്, ദൈവത്തിനത് കഴിയും. അതാണ് ഞാൻ കാണുന്നത്. ആ കാഴ്ചയുള്ള ഒരു കൊച്ചു സഹോദരിയാ ഞാൻ എന്നാണ് അവളുടെ മറുപടി. പ്രിയമുള്ളവരെ, നമ്മള് കർത്താവ് ഈ കാര്യങ്ങൾ തീർത്തു തരും എന്നൊക്കെ കാണുമ്പോ നമ്മളെന്തോ നമ്മുടെ ഹൃദയത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ എന്തോ ഈ തൈരൊക്കെ കടഞ്ഞെടുക്കുന്ന പോലെ വിശ്വാസം ഏതാണ്ട് ഇങ്ങനെ കടഞ്ഞെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കാൻ, അങ്ങനെയല്ല അത്. മറിച്ച് എന്താണ്? എന്റെ ദൈവത്തിന് അത് കഴിയും എന്ന് കാണുന്നതാണ്. എന്റെ ദൈവത്തിന് അത് കഴിയും. ഐ എം എ വുമൺ വിത്ത് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ എ ഗ്രേറ്റ് ഗോഡ്. വലിയവനായ ദൈവത്തിൽ അല്പം വിശ്വാസമുള്ള ഒരു കൊച്ചു സഹോദരിയാണ് ഞാനെന്ന് അവൾ പറഞ്ഞു. വിശ്വാസം ഇതാണ്, ദൈവത്തിന് അത് കഴിയും. ദൈവം സർവശക്തനാണ്, അവിടുന്ന് അത് കഴിയും. രണ്ടാമത്തെ കാര്യം, അവിടുന്ന് എനിക്ക് വേണ്ടി അത് ചെയ്തു തരും. ഈ രണ്ട് കാര്യങ്ങളാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ദൈവം എന്ത് ചെയ്യുന്നു? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിൽ നോക്കത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. അതിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ 19-ാം വാക്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, 20-ാം വാക്യം എല്ലാവരും പുസ്തകം മറിച്ചു കളഞ്ഞു, 20-ാം വാക്യം എല്ലാവരും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് ഈ 19-ാം വാക്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ്, നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. എങ്ങനെ അത് പറയാൻ കഴിയും? പ്രിയമുള്ളവരെ, 19-ാം വാക്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അത് കഴിയും. എന്റെ ദൈവം, എന്റെ ദൈവം, ദൈവത്തെ കുറിച്ച് ആ ഇന്റിമസി ഉണ്ടാവണം. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മുഴുവനായിട്ട് മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ബാക്കി എന്തെല്ലാം ഉണ്ടായാലും വിശ്വാസം പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മളിവിടെ പറയുന്ന എല്ലാ വലിയ നിലവാരങ്ങളും കേൾക്കേണ്ടത് വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേൾക്കേണ്ടത്. അങ്ങനെ കേട്ടില്ലെങ്കിൽ നമ്മൾ പേടിച്ചു പോകും. എങ്ങനെ ഇതെല്ലാം കഴിയും? ഈ കൊച്ചു മനുഷ്യരായ നമ്മള് നോക്കിയ എന്തൊരു ധൈര്യവും ചങ്കൂറ്റവുമാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എടുത്തുകൊണ്ട് 54 കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് നിന്ന് പ്രസംഗിക്കും. ഇത് എങ്ങനെ ഇത് കഴിയും? എന്തൊരു ചങ്കൂറ്റമാ, എങ്ങനെ അതിന് കഴിയുന്നത്? കഴിയുന്നത് വിശ്വാസത്തിലേ കഴിയുള്ളൂ. പാവപ്പെട്ട ഒരു സഹോദരി അല്ലെ, ഒരു കൊച്ചു കുഞ്ഞ്, എന്റെ ദൈവം എന്നെ നടത്തും. എങ്ങനെയാ അത് പറയുന്നത്? സാഹചര്യങ്ങളെ നോക്കിയാൽ അത് പറ്റുകയില്ല, മറിച്ച് ദൈവത്തെ നോക്കി ഉള്ള ഒരു പ്രഖ്യാപനമാണ്. ഓ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഓ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്തോടെ ഇന്നത് പറയാം. നമുക്ക് ഒത്തിരി പുതിയ കാര്യങ്ങളുമായിട്ടൊന്ന് പോകണ്ട. നമുക്ക് നമ്മളിലുള്ള നമ്മൾ തുടങ്ങി വെച്ച ആദ്യ ബാലപാഠങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് വിശ്വാസം എങ്ങനെയിരിക്കുന്നു? ഈ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമോ? പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെട്ടു പോകുന്നു നമുക്ക് ഈ വചനങ്ങൾ ശരിയാണ് എന്ന് പറയാം. നിങ്ങളെ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ വീട്ടിൽ ചെന്നിരുന്ന് സാവധാനം വായിച്ച് നോക്കണേ. അതിന്റെ അകത്ത് കർത്താവ് കടന്നു പോകുന്നതിന് മുമ്പ് തന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകളും പ്രതീക്ഷകളും നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഒക്കെയാണ് അതിന്റെ അകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. അങ്ങനെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് എന്താ? ഞാന് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ 12 ശിഷ്യന്മാർക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ 11 ശിഷ്യന്മാർക്ക് വേണ്ടിയല്ല ഇത് പറയുന്നത്, മറിച്ച് ഒരു കാലത്ത് ഇവരുടെ പ്രസംഗം കേട്ട് എന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയൂടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ ആളുകൾ ആരാ? ആ ആളുകൾ നമ്മളാ. നമുക്ക് വേണ്ടിയൂടാണ് കർത്താവ് അന്ന് അത് അക്കാര്യങ്ങൾ പറഞ്ഞത്. അതിന്റെ അകത്തെ 3 വാക്യങ്ങളാണ് നമ്മൾ 3 അധ്യായത്തിൽ നിന്ന് എടുത്തു വായിച്ചത്. ക്രിസ്തുയേശുവിൽ ആ കാര്യങ്ങള് നിങ്ങൾ എന്നോട് അപേക്ഷിപ്പീൻ, എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിപ്പീൻ, എന്റെ നാമത്തിൽ ഇതുവരെ നിങ്ങളൊന്നും അപേക്ഷിച്ചിട്ടില്ല, ഇനി ചോദിപ്പീൻ തരും. അതിന്റെ അകത്ത് കുറച്ച് തരുമെന്നോ അല്ലേ ശകലം തരാമെന്നോ അല്ല, പൂർണ്ണമായി തീർത്തു തരും. ഈ കാര്യങ്ങൾ നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, കേട്ട ഈ വചനങ്ങൾ നമുക്ക് വിശ്വാസമായി പരിണമിക്കട്ടെ. വിശ്വാസമില്ലാതെ നമുക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെയില്ല. വിശ്വാസം എന്ന് പറയുന്നത് കാണുന്ന കാര്യങ്ങളിലല്ല, കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാണ്. നിശ്ചയമാണ് കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പ്. ഇന്ന് ഏതെല്ലാം നിലയിലുള്ള കാർമേഘങ്ങൾ ഞാൻ കാണുന്നെങ്കിലും ഈ കാർമേഘത്തിലല്ല എന്റെ കണ്ണ്, കാർമേഘത്തിൽ തെളിഞ്ഞു കാണുന്ന മഴവില്ലിലാണ് എന്റെ കണ്ണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം, നമുക്ക് കഴിയണം. പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമുക്കത് പറയാൻ കഴിയണം. വിശ്വാസവീരന്മാർ ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട്, പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്, ഫിലിപ്പർക്ക് വേണ്ടി ആ നിലയിലാണ്. ഒരു വിശ്വാസത്തിന്റെ വചനമാണ് ഇവിടെ നാം കണ്ടത്. പ്രിയമുള്ളവരെ, നമുക്കത് ഏറ്റെടുക്കാം. 244 പാട്ട്, ഇതെന്ത് ഭാഗ്യം യേശുനാഥനോട് ചേർന്ന് ഞാനിതാ, ഇങ്ങനെ ഒരു കർത്താവിനെ എനിക്ക് സ്വന്തമാക്കാൻ ഒത്തല്ലോ, ഇത്ര ശ്രേഷ്ഠ നാഥൻ എന്റെ മിത്രമായിട്ട് താൻ ഭവിച്ചു എന്നാണ് നമ്മൾ പാടാൻ പോകുന്നത്. കർത്താവിനെ കുറിച്ച് പിന്നീട് പറയുന്നത് ഒരിക്കലും തിരിഞ്ഞു പോയിടാത്ത ഒരു ഉച്ച സ്നേഹിതനാണ്. രണ്ടാമത് പറയുന്നത് അവന്റെ കരുത്തുള്ള കരം കൊണ്ട് എന്നെ പിടിച്ചിരിക്കുക. ഈ കരത്തിൽ നിന്ന് ആർക്കും പിടിച്ചു വേർപിരിക്കാൻ കഴിയുകയില്ല. നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. നമ്മൾ പ്രാർത്ഥനയാൽ അവരുടെ കരങ്ങളിൽ അർപ്പിക്കുന്ന കാര്യങ്ങളെയും പിശാചിനെ പിടിച്ച് മാറ്റിക്കൊണ്ടുപോകുവാൻ കഴിയുകയില്ല, വേർപിരിക്കുവാൻ കഴിയുകയില്ല. വിരുദ്ധമായി വരുന്നതൊന്നും ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഈ ഇത് പാടാം. 3 സാംശയിൽ പറയുന്നത് അനാഥനല്ല ഞാൻ ഇനി അനുഗ്രഹാവകാശിയായി, കാരണം അനാദിനിർണയ പ്രകാരമാണ് എന്നെ വിളിച്ചത്. എനിക്ക് വിനാശമില്ല, ഏ മർത്യനല്ല എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അമർത്യത ഞാൻ കൈവരിച്ചെന്നുള്ള മട്ടില അവസാനത്തെ വരി. വിനാശമില്ല, എനിക്കിനി അനാമയെ ദുഃഖം കൂടാതെ വസിക്കാനായിട്ട് കഴിയും. നമുക്ക് 1, 2, 3 സ്റ്റാൻസ, 244 പാട്ടിന്റെ 1, 2, 3 സ്റ്റാൻസ നമുക്കൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് നമ്മളോട് തന്നെ, അടുത്ത് നിൽക്കുന്നവരോട്, പിശാചിനോട്, ദൈവമുമ്പാകെ ഒക്കെയുള്ള ഒരു പ്രഖ്യാപനമായിട്ട് പാടാം. നമുക്ക് ഏറ്റു പാടാം, ഇതെന്ത് ഭാഗ്യം യേശുനാഥനോട് ചേർന്ന് ഞാനിതാ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ ദൈവസന്നിധിയിൽ നാം കേട്ട വചനം നമുക്ക് വിശ്വാസമായി പരിണമിക്കട്ടെ. പ്രിയമുള്ളവരെ, ഹാലലുയ്യ, ഹാലലുയ്യ. നമ്മുടെ ഹൃദയത്തിൽ വീണ വിശ്വാസത്തിന്റെ വിത്ത്, ആ വചനത്തിന്റെ വിത്ത് പിശാച് കൊത്തിക്കൊണ്ടുപോകുവാൻ നമ്മൾ അനുവദിക്കരുത്. ഹാലലുയ്യ. നാം കേട്ടത് എന്റെ ദൈവം, എന്റെ ദൈവം. നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? ഇന്ന് കർത്താവിനോടുള്ള നമ്മുടെ അടുപ്പം എങ്ങനെയുണ്ട്? ഹാലലുയ്യ. ഇതേവരെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനോട് അടുത്ത് ചെല്ലുക. കർത്താവിനോട് പറയുക, കർത്താവേ, നീ എന്റെ ദൈവമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവുമായിട്ട് അടുത്തു വന്നു, ഇപ്പോഴെ കർത്താവ് ഒത്തിരി അകലത്തിലായിരിക്കുന്നു, ഒത്തിരി ദൂരത്തായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, ദൈവവചനം തരുന്ന എല്ലാ പ്രത്യാശയോടും കൂടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് എന്ന് പറയുക, കർത്താവേ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. ഓ, നാം യാക്കോബിന്റെ ലേഖനത്തിലെ ആ വാക്യം പറഞ്ഞു, ദൈവത്തോട് അടുത്ത് ചെല്ലുകയും അവൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ഹാലലുയ്യ. ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവം നമ്മുടെ അടുത്തേക്ക് വരും. എന്റെ ദൈവം, എന്റെ ദൈവം. ഓ, നമ്മുടെ ബുദ്ധിമുട്ട്, അത് ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടായാലും, ശാരീരികമായ, മാനസികമായ, ഓ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകള്, ഇതൊക്കെ ആർക്ക് കഴിയും, എങ്ങനെ മുന്നോട്ട് പോകാനൊക്കും, എങ്ങനെ ഈ ക്രിസ്ത്യൻ ജീവിതം നയിക്കാനായിട്ടൊക്കും, ഇതിനെക്കുറിച്ചുള്ള സാരം, എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും, കർത്താവേ ഞാൻ നിന്നെ നോക്കി ഇറങ്ങി, ഒടുവിൽ ഇങ്ങനെയാണോ ആയി തീർന്നിരിക്കുന്നത്, ഇതൊരു നീടാണ്, ഒരു ആവശ്യമാണ്, ഈ ആവശ്യം പൂർണ്ണമായിട്ട് തീർത്തു തരാം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹാലലുയ്യ, നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് ചോദിക്കാം, ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ഇന്ന് നമ്മുടെ വിശ്വാസം ഒരു പുതിയ അളവിൽ വർദ്ധിക്കട്ടെ, പൂർണ്ണമായി തീർത്തു തരും, ചിലത് ബാലൻസ് ഇടണ്ട. ഹാലലുയ്യ ഹാലലുയ്യ. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വചനത്തെ കരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ അവകാശപ്പെടാം. ഹാലലുയ്യ കർത്താവേ, ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി, ഹാലലുയ്യ, അത് പിശാച് കൊണ്ടുപോകുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് നമുക്ക് പറയാം. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ദൈവത്തെ നമുക്ക് കുറച്ചു നേരം ദൈവസന്നിധിയിൽ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യാസമാണ്, ഓരോരുത്തരുടെ നീഡ്സ് ഡിഫറന്റ് ആണ്. ഹാലലുയ്യ. നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനും പൂർണ്ണമായി തീർത്തു തരും, പൂർണ്ണമായി തീർത്തു തരും, പൂർണ്ണമായി തീർത്തു തരും. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ദൈവഭക്തന്മാർ ഈ വചനത്തിന്റെ പ്രത്യാശ വെച്ചു, ഈ വചനത്തെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ദൈവം അവരെ ആരെയും ലജ്ജിച്ചു പോകാനായിട്ട് അനുവദിച്ചില്ല. ഹാലലുയ്യ. സഹോദര സഹോദരി, നിന്നെയും ലജ്ജിച്ചു പോകാൻ അനുവദിക്കുകയില്ല. ഹാലലുയ്യ. പിശാചി ചില ആ നിലയിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണിച്ച്, ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോ അതിനു മുമ്പാകെ തളർന്നു പോകേണ്ടവരല്ല നാം. ഹാലലുയ്യ ഹാലലുയ്യ. ദൈവവചനത്തെ മുറുകെ പിടിക്കാം, വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. പലപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തോന്നാത്ത സന്ദർഭങ്ങളിലാണ് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യെരിഹോ മതിൽ, ആ മതില് വലിയ, ആ മതിലിന് ചുറ്റുപാടും അവരെ ചുറ്റി നടക്കുമ്പോഴാണ്, നടന്നതിന് ശേഷമാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. മതിലെ ഇടിഞ്ഞു വീണതിന് ശേഷമല്ല ദൈവത്തെ അവർ സ്തുതിച്ചത്. ഹാലലുയ്യ. മതിൽ ഇടിഞ്ഞു വീണത് അവരുടെ സ്തുതിയുടെ പുറത്തേക്കാണ് എന്ന് നമുക്ക് പറയാം. ഹാലലുയ്യ. നമുക്ക് ദൈവത്തെ വിശ്വാസത്തോടെ സ്തുതിക്കുന്നത് അങ്ങനെയാണ്. ഹാലലുയ്യ ഹാലലുയ്യ. ചെങ്കടല് കടന്ന ശേഷം സ്തുതിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ ചെങ്കടൽ ഇക്കരെ നിന്നുകൊണ്ട്, ഓ ചുറ്റും മലനിരകളും മുൻപിൽ ചെങ്കടല് കാണുമ്പോൾ, പുറകിൽ ശത്രു സൈന്യത്തെ കാണുമ്പോൾ ദൈവത്തെ നമുക്ക് വിശ്വാസത്താൽ സ്തുതിക്കാൻ കഴിയണം. അതാണ് വിശ്വാസത്തിന്റെ സ്തുതി. ഹാലലുയ്യ 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 ഹാലലുയ്യ. പ്രൈസ് യു ഫാദർ, പ്രൈസ് യു ഫാദർ, പ്രൈസ് യു ഫാദർ. ഹാലലുയ്യ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ വചനങ്ങളെല്ലാം ഞങ്ങളുടേതായിട്ട് ഏറ്റെടുക്കുന്നു. കർത്താവേ, എത്ര വചനങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഉവ് എന്നാകയാൽ, യെസ് എന്നാകയാൽ ഞങ്ങൾ അവനെ ആ നിലയിൽ സ്വീകരിക്കുന്നു കർത്താവേ. ഹാലലുയ്യ ഹാലലുയ്യ. കർത്താവിലെല്ലാം അത് ആമേൻ എന്നാണല്ലോ, അതിന്റെ പൂർത്തീകരണം ഉണ്ടല്ലോ. ഞങ്ങൾ അത് ആ നിലയിൽ സ്വീകരിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് സഹായിക്കും, മുന്നോട്ട് നടത്തും. ഞങ്ങൾ ലജ്ജിതരായി പോവുകയില്ല. അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഒരാൾ പോലും ഇതുവരെ ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവെ, ഞങ്ങൾ ലജ്ജിക്കുകയില്ല. ഞങ്ങൾ അങ്ങനെയുള്ള വിശ്വാസത്താൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ഞങ്ങളെ അവിടുന്ന് സഹായിക്കാൻ കൈവിടുകയില്ല. ഞങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയും അങ്ങനെ വെക്കുന്നു. സഭയായിട്ട് ഞങ്ങളെ അവിടുത്തെ കരങ്ങൾ വെക്കുന്നു. സഭയുടെ എതിരെയുള്ള എല്ലാ നിലയിലുള്ള പൈശാചികമായ ആക്രമണങ്ങൾക്കും എതിരെ ഞങ്ങൾ ഏകാത്മാവിൽ ഒന്നിച്ചു നിൽക്കുന്നു, വിശ്വാസത്തോടെ ഒന്നിച്ചു നിൽക്കുന്നു. കുടുംബങ്ങൾക്ക് നേരെയുള്ള പൈശാചികമായ ആക്രമണത്തിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു കർത്താവേ. വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തികളുടെ വിശ്വാസങ്ങൾ എടുത്തു കളയുന്ന പിശാചിന്റെ തന്ത്രത്തിന് മുൻപാകെ ഞങ്ങൾ ഏകാത്മാവിൽ ഒന്നിച്ചു നിൽക്കുന്നു കർത്താവേ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. എല്ലാത്തിനായിട്ട് നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.